السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله أشرف الأنبياء والمرسلين صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين ومن سن بسنته إلى يوم الدين أما بعد فهمان الآية سهود رنجل سهورتك لك ഷഅബാനിന്റെ ആദ്യ വാരത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രമേ റമദാനിലേക്ക് പ്രവേശിക്കാനായി ഇനി ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അതുപോലെ തന്നെ പൂർണ്ണ ആവേശത്തോടെ ഉന്മേഷത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ നോമ്പും തുടങ്ങി മറ്റ് ഇബാദത്തുകൾ നിർവഹിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുറൂസുൽ ഫി ഫിഖ് സിയാം, നോമ്പിൻ്റെ കർമ്മശാസ്ത്ര പാഠങ്ങൾ എന്ന പേരിലാണ് നമ്മൾ ഈ ദർസുകൾ തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഈയൊരു കാര്യം ഇപ്പോൾ പഠിക്കുന്നത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് പഠിക്കുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ മുസ്ലിമിൻ്റെ മേലും അവൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകളുണ്ട്. അത് അവൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവനൊരു പക്ഷെ കുറ്റക്കാരനായിത്തീരും. എന്നുവെച്ചാൽ അവന് നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ നേരാംവണ്ണം നിർവഹിക്കാൻ അവൻ അറിയാതെ പോവുകയും അതിലൂടെ അവൻ കുറ്റക്കാരനായിത്തീരുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ഉദാഹരണത്തിന് നമസ്കാരം തന്നെ എടുത്തു നോക്കൂ. നമസ്കാരത്തിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നിസ്കാരം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ നിർബന്ധമായിട്ടുള്ള ആ നിസ്കാരത്തെക്കുറിച്ച് അവൻ കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതും അവൻ്റെ നിർബന്ധമാണ്. എങ്ങനെയാണ് നമസ്കരിക്കേണ്ട രീതി, രൂപമെങ്ങനെ, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെ, അതുപോലെ തന്നെ നമസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തും നിർബന്ധമാണ്. ഇതുപോലെ തന്നെയാണ് വുദുഇന്റെ കാര്യമായാലും മറ്റ് നിർബന്ധമായിട്ടുള്ള ഇബാദത്തിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെ. വിശ്വാസകാര്യങ്ങളാവട്ടെ, ഏത് വിശ്വാസകാര്യങ്ങളും ആവട്ടെ, അഥവാ ഏതൊക്കെ കാര്യങ്ങളാണ് തന്നെ തൻ്റെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന, ഈമാനിനെ നിഷ്ഫലമാക്കി കളയുന്ന, ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിശ്വസിച്ചാലാണ് ഇസ്ലാം എന്ന് പുറത്തു പോവുക, അഥവാ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഖീദയായി മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യം. ഹജ്ജും ഉംറയും അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ മേഖലയും എല്ലാം ഇങ്ങനെ തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകളുടെ വിഷയത്തിൽ അവൻ അറിവ് നേടിയിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫർദായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതുപോലെ തന്നെയാണ്. അതായത് നോമ്പിൻ്റെ രീതികൾ എങ്ങനെയാണ്, നോമ്പിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, അള്ളാഹു എങ്കിൽ നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ എന്തൊക്കെ, നോമ്പിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ, നോമ്പ് മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നോമ്പ് നിർബന്ധമായിട്ടുള്ള ഓരോ മുസ്ലിമിൻ്റെ മേലും ഫർദായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും തിരുത്തുവാനും അതുവഴി നോമ്പിനെക്കുറിച്ച് വ്യക്തമായ അറിവോടെ, വ്യക്തമായ വസീറത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുവാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നു. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇൻഷാഅള്ള ഈ ഒരു ദർസ് ഇവിടെ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസും അതുപോലെ തന്നെ സാലിഹായ അമലുകൾ ചെയ്യുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളിവിടെ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നോമ്പിൻ്റെ ഫിഖ്ഹിയായ മസാലകളെക്കുറിച്ചാണ്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഫിഖ്ഹിയായ മസാലകളാണ്. നമുക്കറിയാം, നോമ്പ് മാത്രമല്ല മറ്റ് ഫിഖ്ഹിയായ മറ്റുള്ള വിഷയങ്ങളും അഥവാ ശുദ്ധീകരണം, സലാത്ത്, അതുപോലെ തന്നെ സക്കാത്ത്, ഹജ്ജ്, ഇതുപോലെയുള്ള ഫിഖ്ഹിയായ പല മസാലകളിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുൻഗാമികൾക്ക് മുതൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഖിലാഫുകളിൽ അവൻ്റെ സമീപനം എന്തായിരിക്കണം എന്നുകൂടി ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് അതുകൂടി പറയുന്നു. നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും അധിക കാലം നിലനിന്നിരുന്നില്ല. കാരണം എന്താണ്? അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അതോടെ ആ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കുകയും ചെയ്യും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾ പല പല നാടുകളിലായി വ്യാപിക്കുകയുണ്ടായി. അമീർമാരായും അതുപോലെ തന്നെ ദാഇമാരായും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഹാബത്ത് പല നാടുകളിലേക്കും വ്യാപിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സഹാബത്തും ഒരുപോലെ ആയിരുന്നില്ല, അഥവാ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഹദീസുകൾ മനസ്സിലാക്കിയ ആളുകളുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട് സഹാബത്തിൽ. കൂടുതൽ അറിവുള്ളവരുണ്ട്, അത്ര തന്നെ അറിവില്ലാത്തവരുണ്ട്, കുറച്ച് ഹദീസുകൾ മാത്രം മനസ്സിലാക്കിയവരുണ്ട്. ദീർഘകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ കഴിച്ചുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിജ്ഞാനം നേടിയ സഹാബികളുണ്ട്. അതുപോലെ തന്നെ അതിന് സാധിക്കാത്ത മറ്റുള്ള സഹാബത്തുമുണ്ട്. പറഞ്ഞു വന്നത് സഹാബികൾ എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ല അവരുടെ അറിവിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല നാടുകളിലേക്ക് പോയ സഹാബികൾ അവരറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണുണ്ടായത്. അവർക്കറിയുന്ന കാര്യങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മറ്റ് സഹാബികളിൽ നിന്നും അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സഹാബത്തിന് ശേഷം വന്ന താബിഈങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് താബിഈങ്ങൾക്കിടയിലും ശേഷം വന്ന അയ്മത്തുകൾക്കിടയിലും ഇത്തരത്തിലുള്ള ഖിലാഫുകൾ വർദ്ധിക്കുവാനുള്ള കാരണം? പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ, അതിലൊന്നാമത്തേത് ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഇൽമിൻ്റെ വിഷയത്തിൽ ഒരുപോലെയല്ല. ചില മസാലകളിൽ, ചില വിഷയങ്ങളിൽ തെളിവ് ലഭിച്ച ആളുകളുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായി ലഭിച്ച ആളുകളുണ്ടാവും. അതുപോലെ തന്നെ അത് ലഭിക്കാത്ത പണ്ഡിതന്മാരും താബിഈങ്ങളിലുണ്ട്. ഇന്ന വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവുകയില്ല, നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ആ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും തെളിവുകൾ ലഭിച്ചൊരു വ്യക്തി ആ ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. നേരെ മറിച്ച് തെളിവ് ലഭിക്കാത്ത വ്യക്തി ആ നിലക്കായിരിക്കും ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക. ഇതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ്, തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്ന് ആലിമിന്റെ അടുക്കൽ ആ തെളിവ് സ്വീകാര്യയോഗ്യമായിരിക്കുകയില്ല. അത് അദ്ദേഹം വൈഫാണ് എന്നായിരിക്കും മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് മറ്റുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ, മറ്റുള്ള ഇമാമങ്ങളുടെ അടുക്കൽ ആ ഹദീസ് സ്വീകാര്യയോഗ്യമായിരിക്കും. അതെന്താ ഇങ്ങനെ പലതരത്തിലുള്ള ഇങ്ങനെ സ്വീകാര്യയോഗ്യമാവാനും അല്ലാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ എല്ലാവർക്കും ഒരേ ഉസൂലല്ലേ? ശരിയാണ്, എല്ലാവരും പിന്തുടരുന്നത് ഒരേ ഉസൂല് തന്നെയാണ്. പക്ഷേ ആ നിയമങ്ങൾ പ്രായോഗികമാക്കുന്നത് ഏറ്റ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസം സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ഹദീത്ത് അല്ലെങ്കിൽ ഒരു ദലീൽ അത് സ്വീകാര്യയോഗ്യമാവുകയും അല്ലാതിരിക്കുകയും ചെയ്യുന്നത്. അത് ഓരോരുത്തരും അത് ആ നിയമങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്നിടത്തുള്ള വ്യത്യാസം കാരണത്താലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ദലീൽ കൃത്യമായ തെളിവുകൾ പ്രമാണം ലഭിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് സ്വീകാര്യയോഗ്യമായിക്കൊള്ളണമെന്നില്ല ചില ഉലമാക്കളുടെ അടുക്കൽ, മറ്റ് പണ്ഡിതന്മാരുടെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമാണ്. ഇതിലൂടെ സ്വാഭാവികമായും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കും. അതുപോലെ തന്നെ മറ്റു ചിലപ്പോൾ രണ്ട് കൂട്ടരുടെ അടുക്കലും രണ്ട് വിഭാഗങ്ങളുടെ അടുക്കലും തെളിവ് സ്ഥിരപ്പെട്ടതായിരിക്കും, പക്ഷേ ഒരാളിന്റെ അടുക്കൽ അത് മൻസൂഖായിരിക്കും. അഥവാ ആ തെളിവിൽ ആ ഒരു തെളിവിലൂടെ മനസ്സിലാക്കാവുന്ന നിയമങ്ങൾ ദുർബലമാക്കപ്പെട്ട നിയമമായിരിക്കും, മൻസൂഖായ നിയമമായിരിക്കും. അത് മറ്റു ഇമാമികളുടെ അടുക്കൽ ചിലപ്പോൾ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇതും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റു ചിലപ്പോൾ തെളിവുകൾ സ്ഥിരപ്പെട്ട തെളിവുകളായിരിക്കും, പക്ഷേ അത് മനസ്സിലാക്കുന്നിടത്ത് വന്നിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ചിലപ്പോൾ ഇന്ന ആലിം അതിലൂടെ മനസ്സിലാക്കിയത് ഇന്ന വിഷയമായിരിക്കും, നേരെ വിപരീതമായിരിക്കും മറ്റുള്ള ആലിം അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തെളിവുകൾ മനസ്സിലാക്കുന്നിടത്ത് വരുന്ന വ്യത്യാസങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം. ഇങ്ങനെ ഇത് മാത്രമല്ല, മറ്റ് ഒരുപാട് കാര്യങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാനുള്ള കാരണങ്ങളായി ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിവിടെ ഇങ്ങനെ പറയാനുണ്ടായ കാരണം, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ടുള്ള പല മസാലകളിലും മേൽ പറയപ്പെട്ട കാരണങ്ങളാൽ, മേൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാരണത്താൽ ശക്തമായ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുള്ള അഭിപ്രായ ഭിന്നതകളുള്ള വിഷയങ്ങളുണ്ട്, അല്ലാത്ത അഭിപ്രായ ഭിന്നതകളുള്ള വിഷയങ്ങളുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം അവന്റെ സമീപനം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഏത് അഭിപ്രായ ഭിന്നതകളായിക്കോട്ടെ, അവൻ അതിൽ സ്വീകരിക്കേണ്ട നിലപാട് ഇത്തിബാഉൽ കിതാബി വസുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വ റസൂലി. നിങ്ങൾ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളിലായാൽ അത് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക, അഥവാ കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കുക. അഭിപ്രായ ഭിന്നതകൾ ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിനെ മടക്കേണ്ടത് പ്രമാണങ്ങളിലേക്കാണ്. നമ്മൾ അതിനെ മടക്കേണ്ടത് തെളിവുകൾക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അഭിപ്രായ ഭിന്നതകൾ ഉള്ള അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആലിമ്യങ്ങൾക്കോ അല്ലെങ്കിൽ മദ്ഹബുകൾക്കോ അല്ല നമ്മൾ അതിപ്രാധാന്യം നൽകേണ്ടത്. മറിച്ച് അവർ ഏത് തെളിവുകൾ കൊണ്ടാണോ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ആ പ്രമാണങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകുക. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ അഭിപ്രായ ഭിന്നതകളും പരിഗണന അർഹിക്കുന്നതല്ല, മറിച്ച് ഇരുപക്ഷത്തും അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആലിമ്യങ്ങളുടെ ഇരുപക്ഷത്തും കൃത്യമായ തെളിവുകളോടുകൂടി, കൃത്യമായ വ്യക്തമായുള്ള ശക്തമായ തെളിവുകളോടുകൂടിയുള്ള അഭിപ്രായ വ്യത്യാസ ഭിന്നതകളാണെങ്കിൽ മാത്രമാണ് അത് പരിഗണിക്കുക. കാരണം നമ്മൾ നേരത്തെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാനുള്ള അസ്ബാബുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഒരാലിം ഇന്ന വിഷയത്തിൽ ഇന്ന അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് പരിശോധിച്ചു നോക്കിയാൽ എന്തുകൊണ്ട് ആ ആലിം അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഒരുപക്ഷെ ഈ പറയപ്പെട്ട സബബുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒന്നാമത്തെ കാരണമായി നമ്മൾ പറഞ്ഞത് ആ വിഷയത്തിലുള്ള പ്രമാണം ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല എന്നാണ്. അപ്പൊ അങ്ങനെ കൃത്യമായി നമുക്ക് ഒരാലിമിന് ഈ വിഷയത്തിൽ മസാലയിൽ അഭിപ്രായം പറഞ്ഞ ആ ആലിമിന് പണ്ഡിതന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള കൃത്യമായ ഹദീസ് ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആലിമിന്റെ വാക്കിലല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് കൃത്യമായും സ്ഥിരപ്പെട്ടിട്ടുള്ള ഈ പ്രമാണത്തിനാണ് നമ്മൾ വിലകൽപ്പിക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഹനഫി മദ്ഹബിൽ അബൂ ഹനീഫ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദ്ഹബിൽ അഭിപ്രായമാണ് നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രം കൈ ഉയർത്തേണ്ടത്, ബാക്കി റുകൂഉ ഇഅ്തിദാലിലൊന്നും കൈ ഉയർത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. എന്നാൽ പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ മദ്ഹബിനെ പിൻപറ്റുന്ന ആളുകൾ അവർക്ക് കൃത്യമായ വിഷയത്തിലുള്ള ഹദീസുകൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി കൊടുത്താൽ പറഞ്ഞാൽ പോലും അവർ ചിലപ്പോൾ ഒരുപക്ഷെ പറയുന്നത് എന്താണ്, മദ്ഹബിനെ അന്ധമായി അംഗീകരിക്കുന്ന ആളുകൾ പറയും അവരെത്ര കൃത്യമായ തെളിവുകൾ പറഞ്ഞു കൊടുത്താലും തങ്ങളുടെ മദ്ഹബിന്റെ ഇമാം പറഞ്ഞതിനപ്പുറം അവർ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പോകില്ല. അങ്ങനെയാകാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾക്കാണ്, ദലീലിനാണ് അവൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് പണ്ഡിത മദ്ഹബിന്റെ ഉലമാക്കളൊക്കെ പഠിപ്പിച്ചത് ഇത് തന്നെയാണ്. അവരൊക്കെ മദ്ഹബിന്റെ പണ്ഡിതന്മാർ എല്ലാവരും ഹക്കാണ് ആഗ്രഹിക്കുന്നത്, ഹക്കാണ് ആഗ്രഹിക്കുന്നത്, ആ ഹക്കിന് വേണ്ടിയാണ് അവരെല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞ പല അഭിപ്രായ പല അസ്ബാബുകൾ കാരണത്താൽ പല കാരണങ്ങളാൽ അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചതായിരിക്കാം. അപ്പോ ഇങ്ങനെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രമാണങ്ങൾക്കാണ്, തെളിവുകൾക്കാണ്. മദ്ഹബിന്റെ ഉലമാക്കളൊക്കെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അവർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും നമ്മുടെ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് എതിരായി, നിങ്ങൾ ഖുർആനിനോ സുന്നത്തിനോ എതിരായി നമ്മളുടെ വാക്കുകൾ കണ്ടാൽ നിങ്ങൾ നമ്മുടെ വാക്കുകൾ വലിച്ചെറിഞ്ഞ് പ്രമാണങ്ങളെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞതായി ഇമാം ഷാഫിഈ അബൂ ഹനീഫയൊക്കെ പറഞ്ഞതായി റഹിമഹുള്ള അവർക്ക് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇമാം അഹമ്മദിന്റെ വളരെ പ്രശസ്തമായ ഒരു ഖൗലി വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യരുത്, ഷാഫിഈയെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, മാലിക്കിനെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, മറിച്ച് ഇമാം സൗരിയെയും അതുപോലെ തന്നെ ഉലമാക്കളെ ഒന്നും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, മറിച്ച് അവരെവിടെ നിന്നെടുത്തുവോ അവിടുന്ന് നിങ്ങളും ഈ വിജ്ഞാനം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രമാണങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നതാണ് നമ്മൾ ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പൊ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളാണെങ്കിൽ അഥവാ തെളിവുകൾ ലഭ്യമല്ലാത്തതിനാൽ സംഭവിച്ചിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണെങ്കിൽ അതിന് പരിഗണന ആ ഒരു ഖിലാഫിന് പരിഗണന അർഹിക്കുന്നില്ല. കാരണം കൃത്യമായ തെളിവുകൾ ഈ വിഷയത്തിലാണ് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്, അത് നമ്മൾ പിൻപറ്റുക. എന്നാൽ കൃത്യമായ വ്യക്തമായ ശക്തമായ തെളിവുകൾ ഇരുപക്ഷത്തും ഉണ്ടെങ്കിൽ അവിടെയാണ് ഇജ്തിഹാദ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഭിന്നതകളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ആ രൂപത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കൃത്യമായ തെളിവുകളോട് പ്രമാണങ്ങളോട് കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം ഏതാണോ അത് കണ്ടെത്തി, അത് പഠിച്ച് മനസ്സിലാക്കി അത് പിൻപറ്റുക എന്നുള്ളതാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ തങ്ങളുടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രമേ തങ്ങൾ സ്വീകരിക്കൂ എന്നുള്ള അന്ധമായ തഖ്ലീദ് ഒരിക്കലും പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ടത് എന്താണ്, തനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഇൽമും നീതിബോധവുമുള്ള എന്താ പറയുക ഇൽമും അദാലത്തുമുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി ആ വിഷയത്തിൽ സംശയം ചോദിച്ച് അവർ പറയുന്നതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ തെളിവുകൾ മാറ്റി വെച്ചുകൊണ്ടുള്ള പഠനമൊന്നും അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ്, അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ബോധ്യമുള്ള എൽമും നീതിബോധവുമുള്ള അവരുടെ അടുക്കലുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി അവരോട് സംശയങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് ഈ വിഷയത്തിലുള്ള മസലകൾ പഠിക്കാവുന്നതാണ്. അതാണ് ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട രീതി. ഇങ്ങനെ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, തന്റെ ഹവക്കനുസരിച്ച് ഉത്തരം കിട്ടണം, തന്റെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള ഉത്തരം കിട്ടണം എന്ന് ആഗ്രഹത്തോടെ പണ്ഡിതന്മാരോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ള രീതി ശരിയല്ല. മറിച്ച് ഈ വിഷയത്തിലുള്ള ഹക്ക് ബോധ്യപ്പെടണം എന്നുള്ള നിയത്തോടു കൂടി ആയിരിക്കണം താൻ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടത്. ചില ആളുകൾ കാണാൻ സാധിക്കും, അവർ ഒരു പണ്ഡിതനോട് ചോദിക്കും, ആ പണ്ഡിതൻ നൽകുന്ന ഉത്തരം ചിലപ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിരിക്കും, അപ്പോൾ വേറെ പണ്ഡിതനോട് ചോദിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആ പണ്ഡിതനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കും, ഏതുവരെ തനിക്ക് താൻ ഉദ്ദേശിക്കുന്ന ഉത്തരം ലഭിക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ശരിയല്ല. താൻ ഉദ്ദേശിക്കുന്ന ഉത്തരമല്ല ഈ വിഷയത്തിൽ ലഭിക്കാൻ വേണ്ടിയല്ല ചോദിക്കേണ്ടത്, മറിച്ച് ഈ വിഷയത്തിലുള്ള എന്താണ് ശരിയായ നിലപാട് എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത്രയുമാണ് ഈ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത്. പണ്ഡിതന്മാർക്കിടയിലുള്ള ഫിഖ് വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കുള്ള കാരണവും അതിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ട നിലപാടും സമീപനവും എന്തായിരിക്കണമെന്നാണ് ഈ ഒരു സംസാരത്തിലൂടെ ചുരുക്കി വിശദീകരിച്ചത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏത് മജ്ലിസിലായിക്കോട്ടെ, നമ്മൾ എന്ത് ഖുതുബ അല്ലാത്ത മറ്റുള്ള ഏത് എൽമിയായ മജ്ലിസുകൾ ചെല്ലുമ്പോഴും നമ്മൾ അവിടെ പാലിച്ചിരിക്കേണ്ട ഒരു അദബുകൾ, ചില അദബുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവന്റെ റിദ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് മജ്ലിസിലും നമ്മൾ ചെന്നിരിക്കേണ്ടത്. ആ ഒരു അറിവ് നേടുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കേണ്ട നിയത്ത് അതായിരിക്കണം. അല്ലാതെ ദുനിയാവിലെ വല്ല മോഹങ്ങളോ സ്ഥലമാനങ്ങളോ ഒന്നും ആയിരിക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇൽമ് കരസ്ഥമാക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൽമ്, മറ്റുള്ള ദുനിയാവിയായ മോഹങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള എൽമ് നേടുന്ന വ്യക്തിയാണെങ്കിൽ അവൻ നരകമാണെന്ന് അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ജഹല് നീക്കുവാനും നമ്മുടെ അജ്ഞത നീക്കുവാനും അതുപോലെ മറ്റുള്ളവരുടെ അജ്ഞതകൾ ജഹല് നീക്കിക്കൊടുക്കുവാനും വേണ്ടി എന്നതായിരിക്കണം നമ്മുടെ നിയത്ത്. അള്ളാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ഈ എൽമ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു അത് മര്യാദയാണ്, നമ്മൾ എൽമ് പഠിക്കുമ്പോൾ, എൽമിന്റെ മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? രേഖപ്പെടുത്താനുള്ള, അതിൽ ആ ഒരു എൽമിന്റെ മജ്ലിസിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, ഫവായിദുകൾ നോട്ട് ചെയ്യാനുള്ള, രേഖപ്പെടുത്താനുള്ള നമ്മുടെ കയ്യിൽ ഒരു പുസ്തകവും പേനയും ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീടത് നമുക്ക് ആ നോട്ട് വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ അത് ഇന്ന വിഷയത്തിലെഴുതി, ഇന്ന വിഷയമാണ് പഠിക്കുന്നത് എന്നൊരു ഹെഡിങ്ങോടുകൂടി ആ വിഷയത്തിൽ, ആ ഒരു മജ്ലിസിൽ നമുക്ക് ലഭിച്ച ഗുണപാഠങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ ആ ഒരു നോട്ടിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ ഉപകാരപ്പെടും. അപ്പോൾ അത് ഒരു താലിബിനെ സംബന്ധിച്ചിടത്തോളം ഏത് മജ്ലിസിൽ പോകുമ്പോഴും അവൻ്റെ കയ്യിൽ ഒരു പെന്നും അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. അതുകൊണ്ട് തന്നെ ഈ ദർസ് കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ നമ്മൾ മറ്റുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് പോലെ ഇതിനെ കാണാതെ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ പേനയും കടലാസം എടുത്ത് ഒരു പുസ്തകം എടുത്ത് കിട്ടുന്ന ഫവായിദുകൾ അതിൽ രേഖപ്പെടുത്തി വെക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു ദർസിൽ നമ്മൾ സ്വീകരിക്കുന്ന തെർത്തീൽ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പുസ്തകം അവലംബിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു മറ്റൻ, ഏതെങ്കിലും പണ്ഡിതന്റെ പുസ്തകം അവലംബിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ ദർസിൽ സ്വീകരിക്കുന്ന തർത്തീബ്. മറിച്ച് നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഓരോന്നോരോന്നായി സന്ദർഭത്തിനനുസരിച്ച് ഓരോന്നോരോന്നായി നമ്മൾ പറയുക എന്നതാണ് ഈ ദർസിന്റെ തർത്തീബ്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും വന്നിട്ടുള്ള ഹദീസുകൾ, തെളിവുകൾ, ഒരു വിഷയം പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തെളിവുകൾ, വന്നിട്ടുള്ള ഹദീസുകൾ, ഖുർആന ആയത്തുകളും ഹദീസുകളും പറയും. അത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണെങ്കിൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് അല്പം വിശദീകരിച്ചുകൊണ്ടും ചില സന്ദർഭത്തിൽ അതിന് ശരിയായ, പ്രബലമായ, ഏറ്റവും കൂടുതൽ ശരിയായി മനസ്സിലാകുന്ന അഭിപ്രായം ഏതെന്ന് പറഞ്ഞ് ചില അവസരങ്ങളിൽ അത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും. മറ്റ് ചില അവസരങ്ങളിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ദർസിന്റെ രീതി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സദുദ്ദേശങ്ങളെല്ലാം സഫലീകരിച്ച് തീർമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ വെച്ച് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇൽമ് വർദ്ധിപ്പിച്ചു തരുവാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് അറിവ് നേടുവാനും ആ അറിവനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ, അവസാനമായ ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഈ ഒരു സംസാരമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ദർസുകളുമായിക്കോട്ടെ, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരിൽ നിന്ന്, അറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് മാത്രമാണ്. അബദ്ധങ്ങൾ സ്വാഭാവികമാണ്, ഞാനും നിങ്ങളെപ്പോലെ ഒരു താലിബുലിലുമാണ്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. അബദ്ധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ചൂണ്ടിക്കാണിക്കാൻ സൂചിപ്പിക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടായേക്കാനിടയുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ മാത്രം അറിവുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. എന്നാലും അറിവുള്ള കാര്യങ്ങൾ പറയാൻ മറുപടി പറയാൻ ശ്രമിക്കാം. അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി മറുപടി തരാൻ ശ്രമിക്കാം ഇൻഷാല്ലാഹ്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സൂചിപ്പിക്കാൻ മടിക്കരുതെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സൂചിപ്പിക്കാൻ മടിക്കരുത്. അല്ലാഹുമ്മ ർസുഖ്നാ ഇഖ്ലാസ ഫിൽ ഖൗലി വൽ അമൽ. അല്ലാഹുമ്മ ർസുഖ്നാ ഇഖ്ലാസ ഫിൽ ഖൗലി വൽ അമൽ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.